السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين، أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നാം ഓരോരുത്തർക്കും അല്ലാഹുവിനെ പറ്റി പഠിക്കാൻ, അല്ലാഹുവിനെ അറിയാൻ, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ്. അഥവാ അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ മാത്രമേ അവനെ സൃഷ്ടിച്ച ഇബാദത്ത് അവൻ യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഏതൊരു ഇൽമും, അത് ഹദീസാവട്ടെ, ഫിഖ് ആവട്ടെ, എന്തോ ആവട്ടെ, ദീനി ഇൽമിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൽബിന്റെ ഇസ്ലാഹ്, അല്ലെങ്കിൽ നമ്മുടെ ഈമാനിന്റെ വർദ്ധനവ്, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അറിവ്, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അടുപ്പം, അത് വിശുദ്ധ ഖുർആനിലൂടെയാണ് നമുക്ക് സാധിക്കുക. ഖുർആനുമായി നമുക്ക് എത്ര ബന്ധമുണ്ടോ അത്രയധികം നമുക്ക് അള്ളാഹുവുമായി ബന്ധമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം, അള്ളാഹുവിലേക്ക് അടുക്കാനും. അപ്പൊ നാം പറയാറുള്ളതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബന്ധിപ്പിക്കാനുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റതുൻ ലിഉലിൽ അൽബാബ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിട്ട് ഈ കഥയിൽ ചിന്തിക്കുന്നവർക്ക് ഇബ്റത്ത്, ഇബ്റത്ത് പറഞ്ഞാൽ പാഠങ്ങൾ, ജീവിതത്തിൽ പകർത്താൻ ഉപകാരപ്പെടുന്ന പാഠങ്ങൾ എന്നുള്ള ആശയത്തെ. അതുപോലെ എന്തിനാണ് പൂർവികന്മാരുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്നുള്ളതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക, നബിയെ താങ്കളുടെ കൽബിനെ ഉറപ്പിച്ചു നിർത്താൻ, കൽബിനെ ഈമാൻ ഉറപ്പിച്ചു നിർത്താൻ, അങ്ങനെ ഓരോ ചരിത്രങ്ങളും അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്വാലിഹീങ്ങളുടെ, പ്രവാചകന്മാരുടെയും അതുപോലെ സ്വാലിഹീങ്ങളുടെയും എല്ലാം ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, അതിലൂടെ അവർക്ക് ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെ അല്ലാഹു തആല അറിയിക്കുന്നതിലൂടെ നമുക്ക് ഈമാൻ വർദ്ധിക്കാനാണ്, അല്ലാഹുവിലുള്ള വിശ്വാസം, അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമ്. ഈ വിഷയത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഉപമയായിട്ട്, അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്ന, മാതൃകയായിട്ട് കാണിച്ചു തരുന്ന ചില രണ്ട് വ്യക്തികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു. മുഅ്മിൻ എന്താണ് ഈമാൻ, എന്താണ് ഈമാൻ എന്ന് പഠിപ്പിച്ചു തരുന്ന ഉപമ, മുഅ്മിനീങ്ങൾക്ക് രണ്ട് ഉപമകൾ അല്ലാഹു തആല, രണ്ട് വ്യക്തികൾ. ഒന്ന്, ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ആസിയാ ബി. രണ്ട്, ഇമ്രാനിന്റെ മകളായിരുന്ന മറിയം അലൈഹിസ്സലാം. ഈ രണ്ട് പേര് നമ്മൾ ആലോചിച്ച് നോക്കി, രണ്ട് സ്ത്രീകളെ എടുത്ത് ഉദാഹരണം പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. രണ്ട് സ്ത്രീകളെ എടുത്ത് മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞു. കാരണം സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ളഅഫാണ്, ദുർബലരാണ്. അവർ തെളിയിച്ച ഈമാൻ പുരുഷന്മാർക്ക് എത്രത്തോളം ഉണ്ടാവണം? അപ്പോ അത് രണ്ട് സ്ത്രീകളെ എടുത്തിട്ട് ഉപമ പറഞ്ഞു തരാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതിൽ മറിയം അലൈഹിസ്സലാം, മറിയം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും, അതിലൂടെ നാം നേടിയെടുക്കേണ്ട, നാം മനസ്സിലാക്കേണ്ട ഈമാൻ എന്താണെന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം എന്താണ് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ സ്തഫ ആദമ ونوحا وآل إبراهيم وآل عمران على العالمين. إن الله الصفا، الله سبحانه وتعالى തിരഞ്ഞെടുത്തി ഇരിക്കുന്നു ആദമ, ആദ നബി അലൈഹിസ്സലാമി, ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ നബി, നമ്മുടെ പിതാവ്. ونوحا، നൂഹ് നബി അലൈഹിസ്സലാം. ആദ്യത്തെ റസൂൽ. വആല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബം, പ്രവാചക പരമ്പര പിന്നീടുണ്ടായതെല്ലാം ആ കുടുംബത്തിൽ നിന്നാണ്. വആല ഇമ്രാൻ, ഇമ്രാൻ കുടുംബം, അതായത് മറിയം അലൈഹിസ്സലാമിന്റെ ഉപ്പയായ ഇമ്രാൻ, അവരെയെല്ലാം അലൽ ആലമീൻ, ഈ ഭൂമിയിൽ അള്ളാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്ത കുടുംബങ്ങളാണ്. അഥവാ പ്രവാചകത്വം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ കുടുംബങ്ങളാണ്, പ്രവാചകന്മാരുടെ പരമ്പരയിൽ വന്ന കുടുംബങ്ങളാണ്, അള്ളാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. ഇവിടെ മറിയം അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് നാം നോക്കുമ്പോൾ, മറിയം അലൈഹിസ്സലാമിന്റെ ജനനം മുതൽ നാം പഠിക്കണം. മറിയം അലൈഹിസ്സലാമിന്റെ കുടുംബ പരമ്പര എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ കുടുംബ പരമ്പരയാണ്. നമുക്കറിയാം മറിയം അലൈഹിസ്സലാം ജീവിക്കുന്ന കാലത്ത് സക്കരിയ നബി ഉണ്ട് അവിടെ, അങ്ങനെ പ്രവാചകന്മാർ ഒരുപാട് ആ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. മറിയം അലൈഹിസ്സലാമിന്റെ ഉപ്പയാണ് ഇമ്രാൻ. ഉമ്മാന്റെ പേര് മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം ഹന്ന എന്നായിരുന്നു എന്ന്, ഖുർആനിലില്ല, മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം ചരിത്രകാരൻ. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും മക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹന്ന ഒരു ദിവസം പോകുന്നോ, ഒരു ദിവസം ഒരു കാഴ്ച കണ്ടു, ഒരു തള്ളക്കിളി അതിന്റെ കുഞ്ഞിക്കിളിക്ക് വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്ന കാഴ്ച. ഇത് കണ്ടപ്പോ ഹന്നയ്ക്ക് തനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം വർദ്ധിച്ചു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് തനിക്കൊരു കുട്ടിയെ തരണം എന്ന് പ്രാർത്ഥിച്ചു, ധാരാളമായി പ്രാർത്ഥിച്ചു. എനിക്ക് ലഭിക്കുന്ന കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിൽ അന്ന് അതിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ അതിലേക്ക് ഒഴിഞ്ഞു വെക്കുന്ന, നേർച്ചയാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ കുഞ്ഞിനെ ഞാൻ അങ്ങനെ ആക്കാമെന്ന് നേർച്ച ചെയ്യുകയും ചെയ്തു. അങ്ങനെ إذ قالت امرأة عمران رب أني نذرت لك ما في بطني محررا فتقبل مني. غربني ആകുമ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ ഗർഭത്തിലുള്ളതിനെ ഏ അല്ലാഹ് ഞാൻ നിനക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്, എന്നിൽ നിന്ന് അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൃത്യമായ സമയത്ത് കുട്ടിയെ പ്രസവിച്ചപ്പോ എന്തു കുട്ടിയാണ്? പെൺകുട്ടിയാണ്. ആൺകുട്ടികളെയാണ് പള്ളി പരിപാലനത്തിനായി പറഞ്ഞയക്കാറുള്ളത്. തനിക്ക് ജനിച്ച ഇത് പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോൾ മറിയം അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പറഞ്ഞു, ഫലമ്മ വളഅതഹ, പ്രസവം കഴിഞ്ഞപ്പോൾ, ഖാലത് റബ്ബി ഇന്നി വളഅതുഹ ഉൻസ വല്ലാഹു അഅലമു ബിമാ വളഅത് വലൈസ ദക്കറുകൽ ഉൻസ. റബ്ബേ, ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണ്, എന്നേക്കാൾ നന്നായിട്ട് അള്ളാഹ് നിനക്കറിയാം ഞാൻ എന്തിനെയാണ് പ്രസവിച്ചത് എന്നും എന്തിനെയാണ് പ്രസവിക്കാൻ പോകുന്നത് എന്നെല്ലാം നിനക്കറിയാമായിരുന്നു. വലൈസ ദക്കറുകൽ ഉൻസ, എങ്ങനെയിരുന്നാലും ആണും പെണ്ണും ഒരുപോലെയല്ലോ, പെണ്ണ് ആണിനെ പോലെയല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരുന്ന കാര്യമാണ്. നമ്മുടെ കാലത്ത് ഇന്ന് പലരും ആണും പെണ്ണും ഒരുപോലെയാണെന്ന് സമർത്ഥിക്കാനുള്ള മത്സരത്തിലാണ്, പല രീതിയിലും. നാടിന്റെ ഭരണത്തിലാവട്ടെ, വീടിന്റെ ഭരണത്തിലാവട്ടെ, വിദ്യാഭ്യാസത്തിലാവട്ടെ, അല്ലെങ്കിൽ ജോലിയിലാവട്ടെ, കച്ചവടത്തിലാവട്ടെ, ആണിനും പെണ്ണിനും ഒരേ സ്ഥാനം വേണമെന്നുള്ള മത്സരം വലിയ അബദ്ധമാണത്. മനുഷ്യരെ സൃഷ്ടിച്ച റബ്ബായ, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരാക്കുമ്പോൾ അത് വലിയ അപകടത്തിലേക്ക് വരും കാലത്ത് നയിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അങ്ങനെ മറിയം അലൈഹിസ്സലാം ജനിച്ചു, ഇങ്ങനെ ഈ അവസ്ഥ ഉണ്ടായി. അപ്പൊ ഉമ്മ പറയുന്ന, അതായത് മറിയം അലൈഹിസ്സലാമിന്റെ ഉമ്മ പറഞ്ഞു, വഇന്നി സമ്മൈതുഹ മറിയം വഇന്നി ഉഈദുഹ ബിക വദുദ്ദിയതിഹ മിനശ്ശൈത്വാനിർ റജീം. ഞാൻ ഈ കുട്ടിക്ക് മറിയം എന്ന് പേരിടുന്നു, മറിയം എന്ന് പേരിടുന്നു. പിശാചിൽ നിന്ന്, ഷെയ്ത്താനിൽ നിന്ന്, ഷെയ്ത്താന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. മാ മിൻ ബനി ആദമ യുലദു ഫയസ്തഹില്ലു സാരിഖൻ സാരിഖൻ മിൻ മസ്സി ഷൈത്താനി ഗൈറ മറിയം വബ്നഹാ. ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും, ഏതൊരു കുട്ടി ഭൂമിയിൽ ജനിക്കുമ്പോഴും പിശാജ് സ്പർശിക്കാതെയില്ല. അതുകൊണ്ടാണ് ആ കുട്ടികൾ ജനിച്ചപ്പോൾ കരയുന്നത്, രണ്ടാളുകൾ ഒഴികെ. ഒന്ന് മറിയം അലൈഹിസ്സലാം, രണ്ട് മറിയം അലൈഹിസ്സലാമിന്റെ മകൻ ആരാണ്? ഈസ നബി അലൈഹിസ്സലാം. ഈ രണ്ടുപേരെ ജനിക്കുന്ന സമയത്ത് ഷെയ്ത്താൻ സ്പർശിച്ചിട്ടില്ല എന്നുള്ളത്. ഇവിടെ നാം പറഞ്ഞു വന്നത് മറിയം അലൈഹിസ്സലാമിന്റെ ജനനമാണ്, നമ്മുടെ വിഷയം അതല്ല. നമ്മളൊരു പറയുമ്പോൾ അതിന് തുടക്കം പറഞ്ഞു എന്ന് മാത്രം. മറിയം അലൈഹിസ്സലാമിന്റെ ജനനം അങ്ങനെ ജനിക്കുകയും അങ്ങനെ ഉമ്മ നേർച്ചയാക്കിയിട്ടുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ
പരിപാലനത്തിന് വേണ്ടി എന്റെ കുട്ടിയെ ഞാൻ ഒഴിഞ്ഞു വെക്കാം, അത് നടപ്പിലാക്കണം. അങ്ങനെ നാടിന്റെ സമ്പ്രദായം അതല്ലെങ്കിൽ കൂടി തന്റെ മകളെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിലേക്കും ഇബാദത്തിലേക്കും അള്ളാഹു ഇബാദത്ത് ചെയ്യുന്ന ശ്രദ്ധിക്കാനും അതിനുവേണ്ടി മാറ്റിവെക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നിടത്ത് പറയുന്നു, ഉമ്മുഹു സിദ്ദീഖ, മറിയം അലൈഹി ഇസ്ലാം സിദ്ദീഖ, സിദ്ദുക്കുള്ള, സത്യസന്ധയായിരുന്നു എന്നത്. അങ്ങനെ ആ നാട്ടുകാർ കൂടി തെരഞ്ഞെടുത്തു, കുടുംബക്കാർ, അന്നത്തെ രീതിയാണ്. ആരാണ് മറിയം അലൈഹി ഇസ്ലാമിന് ഉത്തരവാദിത്തം, അഥവാ അതിന്റെ കാര്യങ്ങൾ നോക്കാം, അതിന്റെ കഫാലത്ത് മറിയം അലൈഹി ഇസ്ലാമിന്റെ ഭക്ഷണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് കൃത്യമായി നോക്കുക, മസ്ജിദിലായിരിക്കും താമസം, ആരാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നെറുക്കെട്ടെടുത്ത് തെരഞ്ഞെടുത്തു. ആരാണ് എടുത്തത്? ജക്കരിയ നബി അലൈഹി ഇസ്ലാം. ജക്കരിയ നബി അലൈഹി ഇസ്ലാം മറിയം ബിയുടെ കുടുംബമാണ്. അത് എങ്ങനെയാണ് എന്നുള്ളടത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. മാതാവിന്റെ സഹോദരിയുടെ ഭർത്താവാണ് എന്നുള്ള നിലക്കൊക്കെ ചരിത്രകാരന്മാർ പറയുന്നു. ഇവിടെ നാം പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയണ ജക്കരിയ, അവരെല്ലാവരും കൂടി തീരുമാനമെടുത്ത് മറിയം അലൈഹിസ്സലാമിന്റെ ഉത്തരവാദിത്തം അതിന്റെ കഫാലത്ത് ജക്കരിയ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചു. ജക്കരിയ നബി അലൈഹിസ്സലാം, മറിയം അലൈഹിസ്സലാം വളർന്നുകൊണ്ടിരിക്കുക, മറിയം അലൈഹിസ്സലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താറിയോ? തഖ്വയും ഇഫ്ഫത്തും, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലുള്ള മഹത്തരമായ ശ്രദ്ധ, അതുപോലെ ചാരിത്ര ശുദ്ധി. ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയും വളരെയധികം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും വളരെയധികം അള്ളാഹുവിനെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു മറിയം അലൈഹിസ്സലാം. അതിനുവേണ്ടിയിട്ടാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ഏൽപ്പിച്ചത്, അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ, ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ, നല്ല തക്വയുള്ളവരായി വളരാൻ. അങ്ങനെ വളരുന്ന ആ അവസ്ഥയിൽ സക്കരിയ നബി അലൈഹി ഇസ്ലാമാണല്ലോ മറിയം അലൈഹി ഇസ്ലാമിന്റെ ഉത്തരവാദിത്തം. അപ്പൊ മറിയം അലൈഹി ഇസ്ലാമിന് ആവശ്യമായ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി ഭക്ഷണവുമായിട്ട് സക്കരിയ നബി അലൈഹി ഇസ്ലാം വരും. അത് വരുന്ന സമയത്താണ് ഒരു ദിവസം വന്നപ്പോ ആ സമയത്തൊന്നും കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ ലഭിക്കാത്ത പഴവർഗ്ഗങ്ങൾ മറിയം അലൈഹി ഇസ്ലാമിന്റെ ചുറ്റുമൊക്കെ നിൽക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. തലികയിലെല്ലാം ഭക്ഷണ പഴങ്ങളായിട്ട് ഭക്ഷണം ഇരിക്കുന്നുണ്ട്. അപ്പൊ സക്കരിയ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, യാ മറിയം അന്നാലക്കി ഹാദാ, ഏ മറിയം എവിടുന്നാ നിനക്കത് കിട്ടിയത്, നിനക്ക് എവിടുന്നാണ് ഈ പഴങ്ങളും ഈ ഭക്ഷണം എല്ലാം കിട്ടിയത്? ആളുകൾ കഫാലത്ത് സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല മറിയം അലൈഹി ഇസ്ലാമിന് അള്ള മതി എന്നുള്ളതാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു മറിയം അലൈഹി ഇസ്ലാം അനുഭവമിനില്ല, അതെന്റെ അള്ളാന്റെ എന്നുള്ളതാണ്, അള്ള എന്നതാണ്, അള്ള എനിക്ക് നൽകിയതാണ്, അത്ര യക്കീനോട് കൂടി പറഞ്ഞു. അപ്പൊ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് അവിടെ മനസ്സിലൊരു ചിന്ത ഉണ്ടായത്, ജക്കരിയ നബി അലൈഹി ഇസ്ലാം വൃദ്ധനായിട്ടുണ്ട്, ഭാര്യ വന്ധ്യയാണ്, മുടി നരച്ചിട്ടുണ്ട്, എല്ല് ശയിച്ചിട്ടുണ്ട്, മക്കളുണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ജക്കരിയ നബി അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത്, അസ്ബാബുകൾക്കപ്പുറത്ത് മറിയം അലൈഹി ഇസ്ലാമിന് ഇറക്കി കൊടുത്ത ഭക്ഷണം കണ്ടപ്പോ ജക്കരിയ നബി അലൈഹി ഇസ്ലാമിന് എന്ത് വന്നു? എനിക്കും ഈ അവസ്ഥയിലും വന്ധ്യയായ ഭാര്യയിലും വൃദ്ധനായ എനിക്കും കുട്ടിയെ തരാൻ അള്ളാഹു ഖാദിറാണ്, അള്ളാഹു ഖാദിറാണ്. അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഹുനാലിക ദഅ ജക്കരിയ, ആ സമയത്ത് മറിയം അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ കണ്ട ആ സംഭവം കണ്ടപ്പോ അവിടെ വെച്ച് ജക്കരിയ നബി അലൈഹി ഇസ്ലാം തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വിഷമം അള്ളാഹുവിനോട് പറയാണ്, റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുദ്ദിയതൻ തയ്യിബ, ഏ അല്ലാഹ് എനിക്ക് തയ്യിബായ ഒരു സന്താനത്തെ തരണേ. മനസ്സൊന്ന് ആലോചിച്ചു നോക്കി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോ അള്ളാഹു തആല ഓരോരുത്തർക്ക് അവരുടെ തഖ്വ കൊണ്ടും ഈമാൻ കൊണ്ടും അവര് നേടിയെടുക്കുന്ന കാര്യങ്ങൾ കാണുമ്പോ ആ അള്ളാനെ മനസ്സിലാക്കിയിട്ട് എന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല, ഒരിക്കലും സാധ്യമല്ല, കാരണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നടക്കുക തന്നെയില്ല, അങ്ങനെയുള്ള കാര്യത്തിൽ ആ ദക്കേരി നബി അപ്പൊ അള്ളാഹുനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു കുട്ടിയെ തരണമെന്നുള്ളത്. നമ്മുടെ ആളുകളാണെങ്കിലോ, ഒരാള് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അവസ്ഥയിൽ അവന്റെ തഖ്വ കൊണ്ട് ഫറളും നഫലുമായ ഇബാദത്തുകൾ നിർബന്ധമായതും ഐച്ഛികമായതും എല്ലാം ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് അവൻ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ അള്ളാഹ് അവനെ ഇക്രാം ചെയ്യുമ്പോ നമ്മുടെ ആളുകൾ എന്താ ചെയ്യുക? അയാളോട് പോയി പ്രവർത്തിക്കാൻ നിൽക്കും, അയാളോട് പോയി സഹായം ചോദിക്കാൻ നിൽക്കും. സഹോദരങ്ങളെ, അതിലൂടെ അള്ളാഹനെ മനസ്സിലാക്കേണ്ടത്, അവൻ നേടിയെടുത്ത സ്ഥാനത്തേക്ക് എനിക്കെങ്ങനെ എത്തിപ്പെടാൻ പറ്റും, ഞാൻ അതിനെന്ത് പണിയെടുക്കണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ജക്കരിയ നബി അലൈഹി ഇസ്ലാമിന് അത് മനസ്സിലായി, അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവിനോട് ചോദിച്ചു. നമ്മുടെ ആളുകളാണെങ്കിൽ മറിയം ബീവിയോട് പോയി ചോദിക്കും, നമ്മുടെ ആളുകൾ മറിയം അലൈഹി ഇസ്ലാമിനോട് പോയി ചോദിക്കും, കാരണം മറിയം അലൈഹി ഇസ്ലാമിനാണല്ലോ ആ സംഭവം ഉണ്ടായത്. അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇക്രാം ചെയ്യുന്നതാണ് ഓരോരുത്തരുടെ ഈമാനിന്റെയും തഖ്വയുടെയും അളവിൽ. അങ്ങനെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് ആര് ജനിച്ചു? യഹ്യ നബി അലൈഹി ഇസ്ലാം ജനിച്ചു. അത് വേറെ ചരിത്രം, അത് നമ്മളിപ്പോ പറയുന്നില്ല. അങ്ങനെയെല്ലാം അള്ളാഹുവിലേക്ക് അടുത്ത അവസ്ഥയിൽ ഏറ്റവും നല്ല രീതിയിൽ, നല്ല ഈമാനികമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് മറിയം അലൈഹിസ്സലാം. ആ സമയത്ത് ഒരു ദിവസം മലായിക്കത്തുകൾ മറിയം അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, വഇദ് ഖാലത്തിൽ മലായിക്ക യാ മറിയം ഇന്നല്ലാഹു സ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ചില പ്രവാചകന്മാരല്ലാത്തവർക്ക് വഹി ലഭിച്ച ചില സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. അതിലൊന്നാണ് മറിയം അലൈഹിസ്സലാം, ഉമ്മു മൂസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ, ഉമ്മു ഇസ്ഹാഖ്, സാറാ അലൈഹിസ്സലാം, ഇവർക്കൊക്കെ പ്രവാചകന്മാരല്ലാതിരുന്നിട്ട് കൂടി മലായിക്കത്തുകൾ വഹ്യുമായി വന്നിട്ടുണ്ട്, ചില ബോധനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പ്രവാചകന്മാരുടെ പോലെയല്ല, ഇബ്നു ഹസം റഹിമഹുള്ള പോലെയുള്ളവർ തെറ്റിയിട്ട് മറിയം അലൈഹിസ്സലാം നബിയായിരുന്നു എന്നെല്ലാം. ഇബ്നു ഹസം വലിയ പണ്ഡിതനാണ്, അദ്ദേഹം വഹി ലഭിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് പ്രവാചകന്മാരാണെന്ന് പറഞ്ഞവർക്ക് കാണാം. അത് തെറ്റാണ്. സ്ത്രീകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തിട്ടില്ല, നിയോഗിച്ചിട്ടില്ല. ആ വഹി എന്ന് പറഞ്ഞാൽ ദഅവത്തിനുള്ള റിസാലത്തല്ല, ചില കാര്യങ്ങൾ അവർക്ക് കൊടുത്ത ഇക്രാം അത്ര മാത്രമേ ഉള്ളൂ, ചില ബോധനങ്ങൾ നൽകിയെന്ന് മാത്രം. അങ്ങനെ ഇരിക്കെ മറിയം അലൈഹിസ്സലാമിന്റെ അടുക്കൽ മലായിക്കത്തുകൾ, ഏ മറിയം, മറിയം ഒരുപാട് സന്തോഷം. സഹാബാക്കൾക്കിടയിലും മലായിക്കത്തുകൾ വന്ന് സംസാരിച്ചതും മലായിക്കത്തുകൾ മനുഷ്യരൂപത്തിൽ വന്നതും, അതുപോലെ തന്റെ സഹോദരനെ കാണാൻ മറ്റു നാട്ടിലേക്ക് പോകുന്ന ആളുകൾ, അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കുന്ന ആളുകളിലേക്ക് മലക്കുകൾ വന്ന് പറയുന്നതും എല്ലാം ഹദീസിൽ വന്നിട്ടുണ്ട്. സഹാബാക്കളിലും കുറെ സംഭവം നടന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മറിയം അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് മലായിക്കത്തുകൾ വന്ന് പറഞ്ഞു, യാ മറിയം ഇന്നല്ലാഹു സ്തഫാകി, അല്ല നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, അല്ല നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, വതഹറകി, നിന്നെ പരിശുദ്ധയാക്കിയിട്ടുണ്ട്, വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, ഭൂമിയിലുള്ള മറ്റെല്ലാ സ്ത്രീകളെക്കാൾ മുകളിലായിക്കൊണ്ട് നിന്നെ അല്ലാഹു തആല തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു സ്ഥാനമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു തആല അവന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കും, അവന് ഇഷ്ടമുള്ള ദിവസങ്ങൾ പ്രത്യേകമാക്കും, അവനും ഇഷ്ടമുള്ള ആളുകളെ തെരഞ്ഞെടുക്കും, അവനും അവനാണ് പൂർണ്ണമായും തെരഞ്ഞെടുക്കാനുള്ള അവകാശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം, ഖൈറു നിസാഇഹ മറിയം ഇബ്നത്തു ഇമ്രാൻ വ ഖൈറു നിസാഇഹ ഖദീജ. ഏറ്റവും നല്ല സ്ത്രീ ആര്? മറിയം അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും ഖൈറുള്ള സ്ത്രീ മറിയം അലൈഹിസ്സലാമാണ്. ഈ കാലഘട്ടത്തിൽ ഖദീജ ബീവിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും ഖൈറുള്ള സ്ത്രീ ഖദീജ ബീവിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ, റസൂലുള്ളാന്റെ പത്നി, റസൂലുള്ള വഫാത്തായി കഴിഞ്ഞപ്പോ, റസൂലുള്ള മരണപ്പെട്ട് കഴിഞ്ഞപ്പോ, വഫാത്തായി കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവിയോട്, റസൂലുള്ളാന്റെ മകളായ ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ചിരിച്ചതും കരഞ്ഞതും? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നിടത്തോടെ അടുത്ത സമയത്ത് ഫാത്തിമ ബീവിയെ വിളിച്ചു, ചെവിയിലൊരു കാര്യം പറഞ്ഞു, രഹസ്യം പറഞ്ഞു. ആദ്യത്തേതിൽ ചിരിച്ചു, അല്ല കരഞ്ഞു, രണ്ടാമത്തേതിൽ ചിരിച്ചു. അപ്പൊ അതെന്തിനാണ് എന്ന് ഫാത്തിമ ബീവിയോട് ഉമ്മു സലമ ചോദിച്ചു. ഫാത്തിമ ബീവി പറഞ്ഞു, അഖ്ബറനി റസൂലുള്ളാ അന്നഹു യമൂത് ഫബക്കൈറ്റു, റസൂലുള്ളാ എന്നെ അറിയിച്ചു, റസൂലുള്ളാ മരിക്കാൻ പോവാണ്, മരിക്കുമെന്നുള്ളത് അറിയിച്ചു, അപ്പൊ ഞാൻ കരഞ്ഞു. ثم اخبرني اني سيدت اني سيدت نساء اهل الجنه الا مريم بنت عمران. പിന്നെ എന്നോട് പറഞ്ഞു, നീയാണ് സ്വർഗത്തിലെ സ്ത്രീകളുടെ സയ്യിദത്ത്, നേതാവ്, ഇല്ല മറിയം ഇബ്നത്ത് ഇമ്രാൻ, ഇമ്രാനിന്റെ മകളായ മറിയം ഒഴികെ. ഫളഹിക്ക, അപ്പോ ചിരിച്ചു എന്ന് പറഞ്ഞു. മറിയം അലൈഹി ഇസ്ലാമിന്റെ ഫളലാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രത്യേകിച്ച് ഈ സംസാരം കേൾക്കുന്ന സ്ത്രീകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല സ്ത്രീകൾക്ക് എത്രത്തോളം മഹത്വം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുകയും മറിയം അലൈഹി ഇസ്ലാമിന്റെ പാത പിന്തുടരാനും ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക മിൻ നിസാഇൽ ആലമീൻ മറിയം ബിൻത ഇംറാൻ വ ഖദീജത ബിൻത ഖുവൈലിദ് വ ഫാത്തിമത ബിൻത മുഹമ്മദ് വ ആസിയത ഇംറാത ഫിർഔൻ. ദുനിയാവിൽ മതിയായതാണ്, ഈ ദുനിയാവിൽ മതിയായതാണ് ഈ സ്ത്രീകൾ, ഒന്ന് മറിയം അലൈഹി സ്വലാം, രണ്ട് ഖദീജ ബിവി, മൂന്ന് ഫാത്തിമ ബിൻത മുഹമ്മദ് അലൈഹി റളിയല്ലാഹു അൻഹ വ ആസിയത ഇംറാത ഫിർഔൻ, ഈ നാലാളുകൾ. വേറൊരു ഹദീസിൽ കാണാം, ഈമാൻ പൂർത്തീകരിച്ച അല്ലെങ്കിൽ തൗഹീദിനെ സാക്ഷാത്കരിച്ച പുരുഷന്മാർ ഒരുപാടുണ്ട്, സ്ത്രീകളെ എണ്ണിപ്പറയുന്നിടത്ത് റസൂലുള്ള ഇവരെ എണ്ണിപ്പറഞ്ഞതായി കാണാം. പിന്നെ മറിയം അലൈഹി ഇസ്ലാമിനെയും ആസിയ ബീവിയെയും എല്ലാം കമാലിയത്ത് നേടിയ ഈമാം പൂർത്തീകരിച്ച സ്ത്രീകളിൽ എണ്ണിപ്പറയുന്ന കാണാം. ഇവിടെ നാം പറഞ്ഞത് മറിയം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുക്കുകയും പ്രത്യേകം സ്ത്രീകളിൽ ഉത്തമയാക്കിയിട്ടുണ്ടും പരിശുദ്ധപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മലക്കുകൾ അറിയിച്ചു. അവിടെ നിർത്തിയില്ല. മലക്കുകൾ വീണ്ടും പറഞ്ഞു, യാ മറിയം മറിയം, നീ അല്ലാഹുവിന്റെ മുമ്പിൽ പിന്നെ കുനുത്തി, അതായത് ഖുശുവോട് കൂടിയുള്ള താഴത്ത്, ഖുശുവോടുകൂടി അള്ളാഹുവിന് കൂടുതൽ അനുസരിക്കുക. ലിറബ്ബിക വസ്ജുദി, അള്ളാഹുവിനെ സുജൂദ് ചെയ്യുക, റുക്കോ ചെയ്യുക, അള്ളാഹുവിനെ ഇബാദത്തിൽ മുഴുകുക. മുഫസ്സിരീങ്ങൾ പറയുന്നു, എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയിട്ടാണ് മറിയം അലൈഹി ഇസ്ലാമിനോട് ഇത് പറഞ്ഞത്? കാരണം ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് വലിയ ഗൗരവമുള്ള പരീക്ഷണങ്ങളാണ്. ആർക്ക്? മറിയം അലൈഹി ഇസ്ലാമിന്. ആ പരീക്ഷണങ്ങൾ നേരിടാൻ, ആ മറിയം അലൈഹി ഇസ്ലാമിന് കൽബിന് ഉറപ്പ് നൽകാൻ, അള്ളാഹുവിൽ ഉറച്ചു നിൽക്കാൻ ഇബാദത്ത് കൊണ്ട് ഉറപ്പിച്ചു നിർത്തിയതാണ്. സലഫുകൾ പറയുമായിരുന്നു, അള്ളാഹ് നിന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നിന്നെ ഒരുക്കുന്നതാണ്, അതിനുവേണ്ടി നിന്നെ ഒരുക്കുന്നതാണ്. അതുപോലെ തന്നെ അഅ്മാലുകൾ കൊണ്ടുള്ള ഖുവ്വത്ത്, സഹോദരങ്ങളെ, ജീവിതത്തിൽ ഈമാനിന് ഖുവ്വത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അഅ്മാലുകൾ ഉണ്ടായിരിക്കണം നമുക്ക്. അഅ്മാലുകൾ, ഈമാനും അഅ്മാലുകളും, ഇതാണ് നമ്മുടെ ദീനിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് പഠിക്കും, ഒരുപാട് കേൾക്കും, ഒരുപാട് അറിയും, ഒരുപാട് അന്വേഷിക്കും, പക്ഷെ ജീവിതത്തിൽ അമലില്ല എങ്കിൽ നമ്മുടെ ഈമാൻ ക്ഷയിച്ചു പോകുന്നത് നാം അറിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈമാനിൽ ദൃഢത അഅ്മാലുകൾ കൊണ്ടാണ് ഒരുത്തിന് നേടാൻ സാധിക്കുക. അങ്ങനെ മറിയം അലൈഹി ഇസ്ലാമിന് ഇതെല്ലാം അറിയിച്ചു കൊടുത്ത് കൂടുതൽ ഇബാദത്തിൽ മുഴുകാനും എല്ലാം തയ്യാറാക്കാൻ പറഞ്ഞു. ഇനിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, മറിയം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്ക്. മറിയം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുക ആർക്ക്? സഹാബാക്കൾക്ക്. നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് യൂസുഫ് പറയുന്ന സമയത്ത് തുടക്കകാലത്തിൽ ഇറങ്ങിയ സൂറത്തുകളിൽ പെട്ടതാണ് ത്വാഹ, മറിയം, കഹ്ഫ്, അംബിയ, അതുപോലെ പിന്നെ യൂസുഫ്, അതുപോലെയുള്ള കുറച്ച് സൂറത്തുകൾ. കാരണം വളരെ വലിയ അഖ്ബാറുകളാണ്, ഈമാൻ ദൃഢമാക്കാനുള്ള അഖ്ബാറുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വദ്കുർ ഫിൽ കിതാബി മറിയം, മറിയമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർക്ക് അറിയിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല മറിയം അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറയുക. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ഈ കേൾക്കുന്ന ഇത് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹു സംസാരിക്കണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠമുണ്ട് നമ്മുടെ പരലോക വിജയത്തിന്, നമ്മുടെ ഈമാനിന്റെ വർദ്ധനവിന്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല മറിയം അലൈഹി സ്സലാമിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുകയാണ്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ, മറിയം അലൈഹിസ്സലാം കൂടുതൽ ഇബാദത്തിലേക്ക് മുഴുകാൻ വേണ്ടി ആളുകളൊന്നും പ്രത്യേകം അറിയാത്ത ബൈത്തുൽ മുഖദ്ദസിൽ തന്നെ മാറി ഒഴിഞ്ഞ് പ്രത്യേക സ്ഥലത്ത് ഹിജാബ് മറ സ്വീകരിച്ച് ഇടകലരാതെ അങ്ങനെ ഒഴിഞ്ഞു നിന്ന് ഇബാദത്തിൽ മുഴുകുന്ന അവസ്ഥയുണ്ടായി. മറിയം അലൈഹിസ്സലാം അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ, ആ സമയത്താണ് ഒരു ദിവസം മറിയം അലൈഹിസ്സലാം തന്റെ അടുക്കലേക്ക് ഒരു പുരുഷൻ വരുന്നത് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഅർസൽനാ ഇലൈഹിം റൂഹനാ فتمثل لها بشرا سويا. ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലാഹു തആല റൂഹ് എന്ന് പറഞ്ഞ വഹിയുമായിട്ട് വഹീന്റെ ഉത്തരവാദിത്തമുള്ള മലക്ക്, ഒരു പുരുഷന്റെ രൂപത്തിൽ, ഒരു പുരുഷന്റെ രൂപത്തിൽ മറിയം അലൈഹിസ്സലാമിന്റെ അടുക്കൽ എത്തുന്നത്. മറിയം അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതാണെങ്കിൽ നീ ദൂരെ പോകണമെന്ന് പറഞ്ഞു. ഏത് സ്ത്രീ പേടിക്കുന്ന അത്രയും തോളം ഇപ്പത്ത് ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന മറിയം അലൈഹിസ്സലാം പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം, മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം മറിയം അലൈഹിസ്സലാം മറിയം ബീബിയോട് പറയുകയാണ്, ഖാല ഇന്നമ അന റസൂലു റബ്ബിക്കി ലിഅഹബ ലകി ഗുലാമൻ സകിയ. യാ മറിയം, ഞാൻ അല്ലാഹുവിൽ നിന്നുള്ള ദൂതനാണ്, അതായത് നിന്റെ റബ്ബിൽ നിന്നുള്ള ദൂതനാണ്, നിനക്ക് ഒരു നല്ല കുട്ടിയെ, നല്ലൊരു കുട്ടിയെ നിനക്ക് നൽകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച അള്ളാഹുവിന്റെ ദൂതനാണ് ഞാൻ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മറിയം അലൈഹിസ്സലാം എന്ത് മറുപടിയാ പറയാ, എന്ത് മറുപടിയാ പറയാ? മറിയം അലൈഹിസ്സലാം പറഞ്ഞു, ഖാലത് അന്നാ യകൂനു ലി ഗുലാം, എനിക്കെങ്ങനെ കുട്ടി ഉണ്ടാവുക, എനിക്കിങ്ങനെ കുട്ടിയുണ്ടാവുക? വലം യംസസ്നി ബശറുൻ വലം അക്ബഗിയ, ഞാന് എന്നൊരു പുരുഷൻ തൊട്ടിട്ടില്ല, എന്നൊരു പുരുഷനെ സ്പർശിച്ചിട്ടില്ല, ഞാനൊരു മ്ലേച്ഛ വൃത്തി ചെയ്യുന്ന ഒരു വൃത്തികെട്ട വ്യഭിചാരിയായി ജീവിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെ എനിക്ക് കുട്ടിയുണ്ടാവുക? സ്വാഭാവികം, സ്വാഭാവികം. മനുഷ്യന്റെ ഫിത്രത്താണത്, മനുഷ്യന്റെ ഫിത്രത്തിയായ ചോദ്യമാണത്, അസ്ബാബുകളുമായി ബന്ധിപ്പിച്ച് കാര്യം പറയുക എന്നുള്ളത്. മറിയം അലൈഹി ഇസ്ലാമിനെയും നമ്മളെയും സംബന്ധിച്ചിടത്തോളം ദുനിയാവിലൊരു കുട്ടി ജനിക്കാനുള്ള കാരണമെന്താ? കാരണമെന്താ? ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുണ്ടാകുന്ന ലൈംഗിക ബന്ധമാണ്, അതിലൂടെയാണ് കാരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറിയം അലൈഹി ഇസ്ലാം ചോദിച്ചു, എനിക്കെങ്ങനെ കുട്ടിയുണ്ടാവും, എനിക്കെങ്ങനെ കുട്ടിയുണ്ടാവും? സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അസ്ബാബുകളെ വെച്ച് തന്നത് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളതല്ല. നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്ക, കാര്യങ്ങൾ നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നടക്കാൻ സബബുകളുടെ ആവശ്യമില്ല, കാര്യകാരണബന്ധങ്ങൾ ആവശ്യമില്ല. പിന്നെ എന്തിനത് വെച്ചത്? നമ്മൾ അതിൽ ഏത് ഉപയോഗിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാ. ഹലാൽ ഉപയോഗിക്കുമോ ഹറാം ഉപയോഗിക്കുമോ എന്നറിയാൻ വേണ്ടി. ഉദാഹരണത്തിന്, ഒരാൾക്കൊരു കുട്ടി ഉണ്ടാവണം, കുട്ടി ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും നമ്മൾ അള്ളാഹു തആല വെച്ച സബബ് എന്താണ്? ഒരു സ്ത്രീയുമായി ഐക്യബന്ധം ഏർപ്പെടുക. അള്ളാഹു തആലക്ക് അറിയേണ്ടത് അവൻ ഹലാൽ എടുക്കുവോ ഹറാം എടുക്കുവോ എന്നുള്ളതാ, അവൻ ഹലാലായ വിവാഹത്തിലേക്ക് ലക്ഷ്യം വെക്കുവോ വിഭജിക്കുവോ എന്നുള്ളതാ. അള്ളാഹു തആല റിസ്ക് നൽകുന്നത് അല്ല ഉദ്ദേശിച്ച് തീരുമാനിച്ച അളവിൽ നമുക്ക് കിട്ടുള്ളൂ. നമ്മളോട് ജോലി ചെയ്യാൻ കച്ചവടം ചെയ്യാൻ പറഞ്ഞതിനാ, നിങ്ങൾ ഹലാല് ചെയ്യോ ഹറാമ് ചെയ്യോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് ഇവിടെ സമ്പത്ത് ഇറക്കിയത് നിങ്ങൾ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. സമ്പത്ത് എന്നുള്ള സിസ്റ്റം അള്ളാഹു തആല ദുനിയാവിൽ ഇറക്കിയത് നിങ്ങൾ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട്. ഖുദ്സിയ ഹദീസാണെന്ന് എന്റെ ഓർമ്മ, അള്ളാഹ് പറയുന്നതാ, ഞാൻ ദുനിയാവിലേക്ക് സമ്പത്ത് ഇറക്കിയത് ഇവിടെ നിങ്ങൾ നിസ്കാരം നിലനിർത്താൻ. നമ്മുടെ ആളുകൾ എന്താ ചെയ്യുക? നമ്മുടെ ആളുകൾ എന്താ ചെയ്യുക? സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി നിസ്കാരം ഒഴിവാക്കും. സഹോദരങ്ങൾ, അള്ളാഹ്ക്ക് അറിയേണ്ടത് നിങ്ങൾ കച്ചവടത്തിന് ഹലാലായതാണോ അതാണ് അജ്മിലു ഫിത്തലം. നിങ്ങൾക്ക് വിധിച്ചതല്ലാതെ ഒന്നും ഒരു തരി നിങ്ങൾക്ക് ലഭിക്കില്ല. അതേപോലെ തന്നെ നിങ്ങൾ മരണത്തിൽ നിന്ന് ഓടി അകലുന്നത് പോലെ നിങ്ങളുടെ റിസ്ക്കിൽ നിന്ന് ഓടി അകന്നാൽ മരണം നിങ്ങളെ എങ്ങനെ പിടിക്കുമോ അതുപോലെ നിങ്ങൾക്ക് വിധിച്ച റിസ്ക് നിങ്ങൾക്ക് വന്നെത്തും. പക്ഷേ റിസ്ക് തേടുന്ന അസ്ബാബുകളെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അള്ളാഹ്ക്ക് അറിയേണ്ടത് അവൻ ഇബാദത്ത് ശരിക്കും ചെയ്യുമെന്ന്, അവൻ ഹലാലായത് നോക്കുവോ, അവൻ അള്ളാഹിനോടുള്ള ഹക്ക് നമസ്കാരം ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ടുവോ, ഇത് വിട്ടിട്ട്. അതാണ് അള്ളാഹ്, ഇതിന്റെ മേലെയാണോ അവന്റെ എട്ടിമാത്, അവന്റെ വിശ്വാസം എന്നറിയാനാണ് ഓരോ വിഷയത്തിലും, ഓരോ വിഷയത്തിലും. ആ കാരണങ്ങളെ ഉപയോഗിക്കൽ നിർബന്ധമായതുണ്ട്, മനുഷ്യന് പിന്നെ പിന്നെ ചോയ്സ് കൊടുത്തത് വേണോ വേണേ തെരഞ്ഞെടുക്കാനുണ്ട്. ഉദാഹരണത്തിന്, ഒരുത്തൻ വിശപ്പടക്കാൻ ഭക്ഷണം കഴിക്കൽ, അതവന്റെ മേലെ നിർബന്ധമാണ് ഭക്ഷണം ഉണ്ടെങ്കിൽ, അത് അള്ളാഹു തആല വെച്ച സബബാണ്. പക്ഷെ വിശപ്പടങ്ങാൻ ഭക്ഷണം വേണമെന്നുള്ള നിർബന്ധമൊന്നും അള്ളാഹ്ക്കില്ല. നാളെ അന്ത്യനാൾ അടുക്കുമ്പോ ദജ്ജാലിന്റെ കാലഘട്ടത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും മഴ വർഷിക്കാതെ ഒരു ചെടി മുളക്കാത്ത അവസ്ഥ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു, ഞങ്ങൾ എന്താ ഭക്ഷണം കഴിക്കുക? പറഞ്ഞു, തഹ്ലീൽ തഹ്മീദ് തക്ബീർ തസ്ബീഹ്, ഇതായിരിക്കും നിങ്ങളുടെ ഭക്ഷണം. അതുപോലെ തന്നെ നാളെ അവസാന നാല് മുഅ്മിനീങ്ങൾ ഒരു ഒരു അല്പ ഒരാൾക്കുള്ള പാല് കൊണ്ട് ഒരു കുടുംബം മൊത്തം വയറു നിറക്കുന്ന അവസ്ഥ ഉണ്ടാവും. അത് അള്ളാഹു തആല തീരുമാനിക്കുന്നതാണ്, പക്ഷേ അത് അവന്റെ മേൽ നിർബന്ധമാണ്. അതേസമയത്ത് ഒരുത്തന് രോഗം വന്നു, ആ രോഗത്തിന് ചികിത്സിക്കൽ എന്താ? അവന്റെ മേൽ നിർബന്ധമല്ല, അവന് തെരഞ്ഞെടുക്കാം, വേണോ വേണ്ടെന്ന് അവന് തെരഞ്ഞെടുക്കാം, അവന്റെ ഈമാനിന്റെ അവസ്ഥ അനുസരിച്ചിട്ട്. അത്രയേ ഉള്ളൂ. അവന് നാളെ പരലോകത്ത് രോഗം വന്ന് ചികിത്സിക്കാതെ മരിച്ചിട്ട് അള്ളാഹ് ചോദിക്കൂല, ജന്ത ചികിത്സിക്കാതെ ഇരുന്നു, പക്ഷെ ഭക്ഷണം കഴിക്കാതെ മരിച്ചാലോ? അള്ളാഹ് ചോദിക്കും, എന്താ ഭക്ഷണം കഴിക്കായിരുന്നു എന്നുള്ളത്. അത് ഓരോ അസ്ബാബുകൾ തെരഞ്ഞെടുക്കാൻ ഓരോ കാരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൽ ഹുസ്നുള്ളാഹിന്റെ ഉള്ളിടത്തോളം കാലം, അള്ളാഹുവിന്റെ അടുത്ത് നല്ല ചിന്ത നഷ്ടപ്പെടുന്ന അവസ്ഥയിലാകുമ്പോ അവന് രോഗത്തിന് ചികിത്സയ്ക്ക് നിർബന്ധമായിട്ട് മാറും. അള്ളാഹുവിലെ വിശ്വാസം ശരിയാകുന്നിടത്തോളം അവന് തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ട്. ചികിത്സിക്കേണ്ടവർക്ക് ചികിത്സിക്കുക, അല്ലാത്തവർക്ക് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരം കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹിനോട് ദുആ ചെയ്യാൻ വന്ന സ്ത്രീയോട്. അപ്പൊ നാം പറഞ്ഞു വന്ന വിഷയം അതല്ല. മറിയം അലൈഹി ഇസ്ലാം നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യന്റെ ചോദ്യം പോലെയുള്ള ചോദ്യം തന്നെ ചോദിച്ചു, എങ്ങനെ ഉണ്ടാവും എനിക്ക് കുട്ടി? ആ കാരണം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞു കൊടുത്തു, അതൊക്കെ അങ്ങനെ തന്നെ, അതൊക്കെ അങ്ങനെ തന്നെ. ഖാല റബ്ബുക ഹുവ قال ربك هو علي حي ولنجعلها آية للناس ورحمة منا وكان أمرا مقضيا. الله سبحانه وتعالى برنو قال كذلك، لا جبريل عليه السلام برنو قال كذلك، او كثر له അതൊക്കെ അത്രയേ ഉള്ളൂ. قال ربك നിന്റെ റബ്ബ് പറഞ്ഞു ഹുവ അലാ ഹയ്യൻ വലയജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ വകാന അംറ മഖ്ലിയ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അയ്യ ഹയ്യൻ, അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, അത് അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ആ കുട്ടിയെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തവും കാരുണ്യമാക്കി നാം വെക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അത് അല്ലാഹു നടത്താൻ അല്ലാഹു ഖാദിറാണ്. സഹോദരങ്ങൾ അത്രേ ഉള്ളൂ. അല്ലാഹു തആല തീരുമാനിച്ച അല്ലാഹു തആല ദുനിയാവിൽ കുട്ടികളെ ഉണ്ടാവുക, അഥവാ മനുഷ്യരിന്റെ ഉൽപാദനം ഉണ്ടാവുന്ന നാല് രീതിയിലാക്കി. ഒന്നാമത്തേത് ഒന്നുമില്ലാത്തോടത്തുനിന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു. രണ്ടാമത്തേത് ആദിന്റെ ഒരു പുരുഷനുണ്ടായിരിക്കെ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. മൂന്നാമത്തേത് ബാക്കിയുള്ള സ്ത്രീയും പുരുഷനുണ്ടായി ബാക്കിയുള്ളവർ സൃഷ്ടിച്ചു. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താ ഉള്ളത്? സ്ത്രീ മാത്രം ഉണ്ടായിട്ട് ഒരു കുട്ടി ഉണ്ടാവണം. അതും അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു. നാല് രീതിയിലൂടെയും അല്ലാഹു തആല സൃഷ്ടി നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയം, മറിയം അലൈഹിസ്സലാം ഒരു സാദാ സീദാ മുസ്ലിമോ മുഅ്മിന ആയിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് നേരിട്ട് ഭക്ഷണം ലഭിച്ച അല്ലാഹുവിന്റെ കഴിവും ശക്തിയും ബോധ്യപ്പെട്ട മറിയം അലൈഹിസ്സലാം വീണ്ടും ഈ ഒരു ചോദ്യം, എനിക്കെങ്ങനെ കുട്ടിയുണ്ടാവും, കാരണങ്ങൾക്ക് മാത്രം ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ച് തെളിയിച്ചു കൊടുക്കും. അല്ലാഹു തആല അങ്ങനെയാണ്. അല്ലാഹു തആലയ്ക്ക് ഇഷ്ടപ്പെട്ട അടിമകളുണ്ടല്ലോ. അല്ലാഹു തആലയ്ക്ക് ഇഷ്ടപ്പെട്ട അടിമകളെ അല്ലാഹു തആല മറ്റൊന്നിലേക്കും വിട്ടുകൊടുക്കൂല, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു തആല ഖലീലാക്കി, ഉറ്റമിത്രമാക്കി, അത്രക്ക് ഇഷ്ടമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഒരു കുട്ടി ഉണ്ടായപ്പോ, വയസ്സാം കാലത്ത് കുട്ടി ഉണ്ടായപ്പോ, കൽബിലെ ഹലാലും ജായിസുമായ അനുവദിക്കപ്പെട്ട ഒരു ഇഷ്ടം ആരോടുണ്ടായി? കുട്ടിയോടുണ്ടായി. കുട്ടിയോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഗൈറത്ത്, തനിക്കിഷ്ടപ്പെട്ട തന്നെ മാത്രം സ്നേഹിച്ചിരുന്ന ഇബ്രാഹിമിന്റെ കൽബിൽ ആ കുട്ടിയോട് പ്രത്യേക സ്നേഹമോ? അല്ലാഹു തആല പറഞ്ഞു പറ്റൂല, അറക്കണം, കുട്ടിയെ അറക്കണം. അല്ലാഹു തആലയ്ക്ക് അവിടെ വേണ്ടത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരമോ രക്തമോ ഒന്നുമല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൽബിൽ അള്ളാഹിനോട് മാത്രമാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് അള്ളാഹ് നോക്കി കാണേണ്ടത് അതായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തയ്യാറായി. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഉന്നതമായ ഇഹ്സാനിന്റെയും ഖലീലിന്റെയും അള്ളാഹിന്റെ ഖലീൽ എന്നുള്ള സ്ഥാനത്ത് നിലനിർത്തി. ഇങ്ങനെയാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾ. മുഅ്മിനീങ്ങൾ പാപം ചെയ്താൽ മറ്റുള്ളവരെക്കാൾ അപകടമാണത്. മുഅ്മിനീങ്ങൾ പാപം ചെയ്താൽ മറ്റുള്ളവരെക്കാൾ അള്ളാഹു സുബ്ഹാനഹു വതആല കഠിനമായ ശിക്ഷ, പരീക്ഷണം അവർക്ക് നൽകും. എന്തിനു വേണ്ടി? ആ പാപത്തിൽ നിന്ന് അവർ ഒഴിവായി പുറത്തേക്ക് വരാൻ വേണ്ടി. അതാണ് അള്ളാഹുവിന്റെ രീതി. അങ്ങനെയാണ് ഇവിടെ നാം പറഞ്ഞത്. മറിയം അലൈഹി ഇസ്ലാമിന്റെ ഈ സംസാരം, ഈ രീതി അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള പരീക്ഷണങ്ങൾ ഒരുക്കി. നമുക്കറിയാം, മറിയം അലൈഹി ഇസ്ലാം ഗർഭിണിയായി ഗർഭത്തിന്റെ കാലം വളർന്നുകൊണ്ടേയിരുന്നു. കുറച്ചു കാലം ബൈത്തുൽ മുഖദ്ദിസിൽ തന്നെ നിൽക്കാൻ പറ്റി. പക്ഷേ അവസാന സമയമാകുമ്പോഴേക്കും ആളുകൾ അറിയും, ആളുകൾ മനസ്സിലാക്കും, ആളുകൾ കാണേണ്ടി വരും. എന്ത് പറയും ആളുകളോട്? എന്ത് പറയും? ആരെങ്കിലും വിശ്വസിക്കുമോ? ഏതെങ്കിലും മനുഷ്യൻ വിശ്വസിക്കുമോ? നമ്മളെന്ന് വിശ്വസിക്കുമോ? നമ്മളെന്ന് നിൽക്കുക? ഒരാൾ വന്നിട്ട് ഇങ്ങനെ ആയി പറഞ്ഞാൽ ആ സമയത്ത് ആലോചിച്ചു. അങ്ങനെ മറിയം അലൈഹി ഇസ്ലാം തന്റെ പ്രസവം അടുത്ത സമയത്ത് രണ്ട് വേദനയാണ്. മറിയം അലൈഹി ഇസ്ലാം ഒരു ഈത്തപ്പന തോട്ടത്തിലേക്ക് അങ്ങോട്ട് പോയിട്ട് മാറി നിന്ന് വൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മാറി ആളില്ലാത്ത സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ പറയാണ്, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ. രണ്ട് വേദനയാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഒന്ന്, പ്രസവിക്കാനായിട്ടുള്ള ഗർഭിണിയുടെ വേദന. രണ്ട്, മാനസികമായിട്ട് ഞാൻ ഈ കുട്ടിയെ കൊണ്ട് എങ്ങോട്ട് പോവും, ആളുകളോട് എന്തു പറയും, ഒരാൾ സഹായത്തിനില്ല, സമാധാനിപ്പിക്കാനില്ല, ഒപ്പല്ല. ഒറ്റയ്ക്കൊരു സ്ത്രീ ഗർഭിണിയായിരുന്നു. സ്ത്രീകൾക്ക്, ഒന്ന് പ്രസവിച്ച സ്ത്രീകൾക്ക് ഇത് പ്രത്യേകം പറഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും ആ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. അങ്ങനെ മറിയം അലൈഹി ഇസ്ലാം ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുത്തു, അല്ലാ തഹസനി. പിന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നു അതൊരു മലക്കായിരുന്നു, അതെല്ലാം ഈസാ നബി അലൈഹി ഇസ്ലാം വയറ്റിൽ തന്നെ പറഞ്ഞതാണ്. എന്നിരുന്നാലും ഒരു അശ്ലീലി, അല്ലാ തഹസനി, ഏ മറിയം, നീ ഒരു ദുഃഖവും നിനക്ക് വേണ്ട. നിനക്ക് താഴെയിത നല്ല തെളിഞ്ഞ കുളിർമയാർന്ന വെള്ളമുള്ള ഒരു അരുവി അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, വഹുസ്സി ഇലൈക ബിജിസ്ഇൻ നഖല തുസാഖിത് അലൈക റുതബൻ ജനിയ, പാകമായ ഈത്തപ്പഴങ്ങൾ ഈന്തപ്പന മരം നിനക്ക് നൽകും, അതും നീ ഭക്ഷിച്ചോ, അത് ഭക്ഷിച്ചോ, ഈ വെള്ളം കുടിച്ചോ. എന്നിട്ട് പറഞ്ഞു, ഫഹുലീ വശ്റബി വഖദ്രി ഐന, നീ കുടിക്കുകയും പിന്നെ ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതിന് സന്തോഷമായിട്ട് ഇരുന്നോ, കൺകുളിർമയോടുകൂടി ഇരുന്നോ എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ചു വെക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത അള്ളാഹുവിലേക്ക് അടുത്ത ഇഫ്ഫത്ത് അത്രയധികം കാത്തുസൂക്ഷിച്ച ഒരു സ്ത്രീയെ പരീക്ഷിച്ചത് ഏത് കാര്യത്തിലാണോ അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പാലിച്ചത്, ആ കാര്യത്തിൽ അള്ളാഹു തആലയ്ക്ക് എത്ര അടുക്കുന്നോ അത്രത്തോളം പരീക്ഷണം വർദ്ധിക്കും. ഒരുത്തന്റെ ഈമാനിന്റെ അവസ്ഥ അനുസരിച്ച് കുറവാണെങ്കിൽ ആ തരത്തിലുള്ള പരീക്ഷണങ്ങൾ, കൂടുതലാണെങ്കിൽ ആ തരത്തിലുള്ള പരീക്ഷണങ്ങൾ. ഈ ഒരു യാത്ര, ഈ ദുനിയാവിലെ അള്ളാഹുവിലേക്കുള്ള യാത്ര നമ്മൾ മത്സരിക്കണം, നമ്മൾ മത്സരിക്കണം. അള്ളാഹുവിലേക്ക് അടുത്തെത്താൻ എങ്ങനെ സാധിക്കും, എങ്ങനെ സാധിക്കും, എങ്ങനെ സാധിക്കും? അള്ളാഹു തആലയ്ക്ക് ഈ ദുനിയാവിൽ നമ്മുടെ കൽബ് അള്ളാഹുമായി മാത്രം തഅല്ലുഖ് ആയിരിക്കണം. അതാണ് അള്ളാഹു തആല നോക്കുന്നത്. നമ്മുടെ കൽബ്, നമ്മൾ എന്താ അറിയുക, നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്നു. ഇവിടെ ദുനിയാവിൽ അള്ളാഹ് നമുക്ക് കുറേ അസ്ബാബുകൾ, നമ്മുടെ ബന്ധങ്ങൾ, പിന്നെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, അങ്ങനെ ഇപ്പുറത്തെ സമ്പത്ത്, സൗകര്യം, കച്ചവടം, വീട്, അങ്ങനെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ കാരണങ്ങളുടെ നടുവിൽ നമ്മളെ കൊണ്ടുപോയിടും. എന്നിട്ട് അള്ളാഹു തആല പറയും, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കണം. കൽബ് ഇതിന്റെ ഇടയിൽ കൽബ് അള്ളാഹുവിലേക്ക് മാത്രം ബന്ധിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതാണ് ഇന്ന സ്വലാത്തി വനുസ്കി വൽമഹ്യായ വൽമമാത് ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ എന്റെ മരണം, എന്റെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും നമസ്കാരവും എല്ലാം അള്ളാഹുവിന്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മാത്രമായിരിക്കും. നമ്മുടെ കൽബ് തഅല്ലുഖ് അള്ളാഹുമായി മാത്രമായിരിക്കണം, ബാക്കിയുള്ളതൊക്കെ ഹക്കുകളാണ്. നമ്മൾ ആലോചിച്ചു നോക്കി, നമ്മുടെ ഉമ്മാനുപ്പാൻ നമ്മൾ തിരഞ്ഞെടുക്കണാണോ, നമ്മുടെ മക്കൾ നമ്മൾ തിരഞ്ഞെടുക്കണാണോ? അല്ല, അള്ളാഹു തആലയാണ് അവിടെ. അവരോട് ഒരാൾക്ക് ഉമ്മയിപ്പ് ഇല്ല, അവനെ ഹക്ക് അവിടെ പറഞ്ഞിട്ടില്ല. ഉമ്മയിപ്പ് ഉണ്ടെങ്കിൽ ആ ഹക്ക് അവൻ നിർവഹിക്കണം. ഭാര്യനോടുള്ളത്, മക്കളോടുള്ളത്, സഹോദരങ്ങളോടുള്ളത്, അയൽവാസിയോടുള്ളത്, അത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം. അതുപോലെ തന്നെ കാരണങ്ങളെ നാം പറഞ്ഞ പോലെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആയിരിക്കണം കാരണങ്ങൾ. അത് ഹലാലാകാനാണ്. ഹലാലായതിലൂടെ മാത്രം നിങ്ങളുടെ കാര്യം നേടിയെടുക്കുക. അതാണ് അള്ളാഹു തആല നോക്കിക്കാണുന്നത്. നാം പറഞ്ഞു, ഇവിടെ മറിയം അലൈഹി ഇസ്ലാം ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്ക് ഈന്തപ്പന തോട്ടത്തിൽ പ്രസവിക്കാനായി നിൽക്കുമ്പോ പറഞ്ഞു, നീ ഇത് വെള്ളം കുടിച്ചോ, അള്ളാഹു തആല സഹായിക്കും. മുഅ്മിനീങ്ങളുടെ പരീക്ഷണങ്ങൾ ശക്തമാവുമ്പോ അള്ളാന്റെ സഹായം ഉണ്ടാകും. എന്നിട്ട് പറഞ്ഞു, ഇനി പ്രസവിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്തെങ്കിലും ചോദിച്ചാൽ നീ പറഞ്ഞാ മതി, ഞാനൊരു വ്രതത്തിലാണ്. അതായത് അന്ന് കാലത്ത് സംസാരിക്കാതെയുള്ള വ്രതം ഉണ്ടാവും. ഞാൻ വ്രതത്തിലാണ് അള്ളാഹു വേണ്ടി, ഞാന് മൗനം അവലംബിക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞാ ആ കുട്ടീനെ ചൂണ്ടിക്കാണിച്ചാൽ മതി, ആ കുട്ടി മറുപടി പറഞ്ഞോളും പറഞ്ഞു. ഏതു കുട്ടി ജനിച്ച കുട്ടി മറുപടി പറഞ്ഞോളൂന്ന് പറഞ്ഞു. മറിയം അലൈഹി ഇസ്ലാം അത് പൂർണ്ണമായി ഉൾക്കൊണ്ടു. ഇപ്പൊ മറിയം അലൈഹി ഇസ്ലാമിന് എന്തില്ല, സംശയമില്ല. ജനിച്ച കുട്ടി എങ്ങനെ സംസാരിക്കാന്ന് മറിയം അലൈഹി ഇസ്ലാമിന് സംശയമില്ല. കാരണം എന്താ, ബോധ്യപ്പെട്ടതാണ് മറിയം അലൈഹി ഇസ്ലാം. അതുപോലെ അങ്ങനെ കുട്ടിയെ പ്രസവിച്ചു. മറിയം അലൈഹി ഇസ്ലാം ആ കുട്ടിയെ എടുത്തുകൊണ്ട് തിരിച്ച് തന്റെ ആളുകളിലേക്ക്, തന്റെ കുടുംബക്കാരിലേക്ക്, തന്റെ നാട്ടുകാരിലേക്ക് തിരിച്ചു വരിക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊന്ന് തസവ്വുർ ചെയ്ത് നോക്കി മനസ്സിൽ. ഒരു പെൺകുട്ടി, അധികം പ്രായമില്ലാത്ത ഒരു പെൺകുട്ടി, ഒരു യുവതി, ആ ചെറിയൊരു പെൺകുട്ടി, ഒരു കുട്ടിയുമായിട്ട് ആളുകൾക്കിടയിൽ ഏറ്റവും നല്ല പേരുള്ള കുടുംബത്തിലെ ഏറ്റവും നല്ല പേരുള്ള പെൺകുട്ടിയാണ്, അങ്ങനെ ഒരു കുട്ടിയുമായിട്ട് വരികയാണ് ഒരു സ്ഥലത്ത് നിന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല മനോഹരമായിട്ട് ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. തന്റെ ആ കുട്ടിയുമായിട്ട് കുട്ടിയെ ഏറ്റിക്കൊണ്ട് തന്റെ ജനതയിലേക്ക് മറിയം അലൈഹി ഇസ്ലാം വന്നു. അപ്പോ ആളുകൾ പറഞ്ഞു, ഖാലു യാ മറിയം ലഖദ് ജിഇതി ശൈഅൻ ഫരിയ. ഏ മറിയം, എന്തായി ചെയ്തിരിക്കുന്നത്? ആക്ഷേപിക്കപ്പെടേണ്ട ഏറ്റവും അധികം മോശമായ ഒരു മ്ലേച്ഛമായ കാര്യം ചെയ്തിട്ടാണല്ലോ നീ വന്നിട്ടുള്ളത്. കണക്ക് കൂട്ടൽ പ്രകാരം അവർക്ക് ഒരു പുരുഷനുമായിട്ടുള്ള അവിഹിത ബന്ധത്തിലൂടെയല്ലാതെ മറിയമ്മിന് കുട്ടി ഉണ്ടാവില്ല, കാരണം വിവാഹം കഴിച്ചിട്ടില്ല. നീ ഇനി എന്ത് കാര്യം ചെയ്തു വന്നത്? അപ്പൊ അപ്പുറത്തുനിന്ന്, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറാ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ഹാറൂന്റെ സഹോദരി, ഹാറൂൻ എന്ന് പറഞ്ഞാൽ ഹാറൂൻ നബി അലൈഹി ഇസ്ലാം അല്ല, അവിടെ മറിയം അലൈഹി ഇസ്ലാമിന്റെ മുൻഗാമികളായിട്ട് ഹാറൂൻ എന്ന പേരിലുള്ള ഒരു ആബിദ് ഉണ്ടായിരുന്നു. അള്ളാഹു തആലയുടെ ഇബാദത്ത് ചെയ്യാൻ അതിനോട് സാമ്യമായിരുന്നു മറിയം അലൈഹി ഇസ്ലാമിന്റെ ഇബാദത്ത്. അത്രയധികം ഇബാദത്ത് ചെയ്യുമായിരുന്നു. അവിടെ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി എന്ന് വിളിക്കുമായിരുന്നു. അത്രയധികം ഇബാദത്ത് ചെയ്യുന്ന പെണ്ണായിരുന്നല്ലോ നീ. നിന്റെ വാപ്പ ഒരു മ്ലേച്ഛതയുടെ ആളോ അങ്ങനെ വൃത്തികേടിന്റെ ആളോ അല്ല. നിന്റെ ഉമ്മ വൃത്തികെട്ടവളായിട്ട് നടന്നിട്ടില്ല. അഥവാ നീ നല്ലൊരു പ്രവാചക പരമ്പരകളുള്ള ഒരു കുടുംബത്തിലെ പെണ്ണാണല്ലോ മറിയമേ നീ. നീ എന്താ ഈ ചെയ്തു വന്നിരിക്കുന്നത്? ഒരു നാട് മൊത്തം ഒരു പെൺകുട്ടി ഇവിടെ മുമ്പിൽ നിൽക്കുമ്പോ മറിയം അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥ എന്തായിരിക്കും? സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പല കാര്യങ്ങളിലേക്കും ഇത് ബന്ധിപ്പിക്ക്. പല കാര്യങ്ങളിലേക്കും നാം അനുഭവിക്കുന്ന മാനസികവും സാമൂഹികവുമായിട്ട് പ്രശ്നങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ചരിത്രത്തെ ബന്ധിപ്പിക്കും. മറിയം അലൈഹി ഇസ്ലാമിനോട് അള്ള പറഞ്ഞ എന്താ? ഒന്നും ഉണ്ടണ്ട, കുട്ടീനടുത്ത് ചോദിച്ചോളാം പറഞ്ഞത്. ഇതൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ മറിയം അലൈഹി ഇസ്ലാം തന്റെ പിഞ്ചു കുഞ്ഞിലേക്ക് ചൂണ്ടിക്കാണിച്ചു. തന്റെ ജനിച്ചിട്ടുള്ള ആ കുഞ്ഞിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഇത് കാണിച്ചപ്പോ ആളുകൾക്ക് കൂടുതൽ ദേഷ്യായി. മറിയം അലൈഹി ഇസ്ലാം കുട്ടിയെ കൊണ്ട് വന്നതിനേക്കാ ദേഷ്യായി. ഓരോ പൊട്ടന്മാരൊക്കെയല്ലേ. അവര് പറഞ്ഞു, കാലു കൈഫനു കല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ. തൊട്ടില് കിടക്കുന്ന ആ കുട്ടി, ചെറിയൊരു കുട്ടി, ആ കുട്ടിയുടെ അടുത്ത് ഞങ്ങൾ എങ്ങനെ ചോദിക്കാൻ? എന്താ മറിയം ഈ പറയണത്? ഞങ്ങളെ കളിയാക്കാണോ? സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ എന്താ ഖുർആനിന്റെ ചരിത്രങ്ങളും സംഭവങ്ങളും നമ്മൾ ഒഴിഞ്ഞിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആലോചിച്ച് അവരനുഭവിച്ച അവസ്ഥയിൽ അവർക്ക് എന്താണ് അടുത്ത് നടക്കുന്ന ഒന്നും അറിയില്ല. ഏത് ചരിത്രവും അവരുടെ ജീവിതത്തിൽ നമ്മൾക്ക് അറിയാത്തതുപോലെ നടന്ന സംഭവങ്ങളാണിത്. നമ്മൾ മുമ്പേ കേട്ട് പഠിച്ചുകൊണ്ടാണ് നമുക്കൊക്കെ അറിയുന്നത്. ആ മറിയം അലൈഹി ഇസ്ലാം അവിടെ നിന്നുകൊണ്ട് ആ കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോ ഒന്നും അറിയില്ല. അള്ള പറഞ്ഞു എന്ന് മാത്രമേ അറിയുള്ളൂ. അള്ള കുട്ടിയത്ത് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അവിടെ ഒരു സംശയമില്ല. എങ്ങനെയൊക്കെ കുട്ടി ഉണ്ടാവുക എന്ന് ചോദിച്ച മറിയം അലൈഹി ഇസ്ലാമിന് എങ്ങനെയാണ് ജനിച്ച കുട്ടി സംസാരിക്കാന്ന് സംശയമൊന്നുമില്ല. അള്ള പറഞ്ഞു, ആ ചൂണ്ടിക്കാണിച്ചു. ആ സമയത്ത് ആ തൊട്ടിയിൽ നിന്ന് ആ കുട്ടി പറഞ്ഞു, കാല ഇന്നി അബ്ദുല്ലാ, കാല ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഇത് കേൾക്കുമ്പോ മറിയം അലൈഹി ഇസ്ലാമിന്റെ മാനസികാവസ്ഥകൾ ഒന്ന് ആലോചിച്ച് നോക്കി. മറിയം അലൈഹി ഇസ്ലാമിന്റെ ഒരു സമൂഹം മൊത്തം എതിരായി നിൽക്കുക, നാട്ടുകാർ മൊത്തം എതിരായി നിൽക്കുക, തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ചൂണ്ടിക്കാണിച്ചു, അത്ര അറിയുള്ളൂ. ആ കുട്ടിയുടെ ആ വാക്ക് കേൾക്കുമ്പോ മറ്റുള്ളവരുടെ അത്ഭുതത്തിനേക്കാൾ അപ്പുറമല്ലേ സഹോദരങ്ങളെ മറിയം അലൈഹി ഇസ്ലാമിന് അള്ളാഹിനെ കുറിച്ചുണ്ടാവുന്ന ഹബ്ബ്, അള്ളാഹിനെ കുറിച്ചുള്ള ബോധം? ഇതല്ലേ നമുക്ക് ഉണ്ടാവേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളിൽ പോലും നമുക്കിത് നേടിയെടുക്കാം. പോട്ടെ, ഇത്ര വലുതൊന്നും വേണ്ട, ഇത്ര വലിയ പരീക്ഷ ഒന്നും വേണ്ട. വളരെ ചെറിയ നിസ്സാരമായ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, കച്ചവടത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ പോലും അള്ളാഹുവിനെ ചെറിയ രീതിയിലെങ്കിലും ഇടപെടുത്താൻ നമുക്ക് സാധിക്കാത്ത എന്തുകൊണ്ടാ? ചിന്തിക്കണം. ഈ ചരിത്രം വെറുതെ കഥ പറഞ്ഞു തരാണോ? നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ, വേദഗ്രന്ഥം നൽകപ്പെടുന്ന ഒരു നബിയാണ് ഞാനെന്ന് ആ കുട്ടി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല അസ്ബാബുകൾക്കപ്പുറത്ത് കാര്യങ്ങൾ നടത്താൻ ഖാദിറാണ്. ഈ വിശ്വാസം ഉറക്കണം. അസ്ബാബുകൾ എന്തിനാ? അള്ളാഹ് പറഞ്ഞതുപോലെ ഉപയോഗിക്കണ്ടോ എന്ന് അള്ളാഹ്ക്ക് അറിയാനാണ്. ആ ഒരു ചിന്ത, സുഹൃത്തുക്കളെ, ഈ വിശ്വാസം വന്നു കഴിഞ്ഞാല് ബാങ്ക് കൊടുത്ത കച്ചവടത്തിന് കടയിൽ ആള് വന്നാൽ ഞാൻ നിസ്കരിച്ചിട്ട് വരാ പറയാനുള്ള ധൈര്യം കിട്ടും നമുക്ക്? അത് മനസ്സിലായോ? ബാങ്ക് കൊടുക്കുമ്പോ കടയിൽ നമ്മള് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് ചരക്കിറക്കി, പള്ളിയിൽ ബാങ്ക് കൊടുത്തു, ആ സമയത്ത് വലിയൊരു ഒരു തുണിക്കട ആണെങ്കിൽ വലിയൊരു കല്യാണ പാർട്ടി വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടയാണെങ്കിൽ വലിയൊരു കച്ചവടത്തിന് ആള് വന്നു, നമ്മൾ ആലോചിക്കും നിസ്കരിക്കണോ, പള്ളി പോ, ജമാഅത്തിന് പോണോ കച്ചവടം നടത്തണോ, നമുക്കൊന്നും ഇത്ര പൈസ കൊടുത്ത് ഇറക്കിയതല്ലേ, ഈ കച്ചവടം ഒരു പോയാൽ അപ്പുറത്തെ കടയിൽ പോവില്ലേ, നിസ്കാരം കുറച്ചായിട്ട് നിസ്കരിക്കാലോ, കച്ചവടം ചെയ്യാം. നിസ്കാരം ഒരു ഉപകരണം കേട്ടോ, വേറെ എന്തും കച്ചവടം ചെയ്യാം. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നിസ്കരിക്കാം. അപ്പൊ എന്തായി? എന്നിട്ട് പറയും നിസ്ക അല്ലേ, അള്ളാഹ് എന്നതല്ലേ, അൽഹംദുലില്ലാഹ് അല്ലാഹ് എന്നതല്ലേ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് അവിടെ അള്ളാഹുവാണ് വലുത്, റിസ്ഖ് അള്ളാഹ് തരുന്നതാണ്. ഇവിടെ ഹലാല് ചെയ്യുന്നോ അള്ളാഹനുസരിക്കുന്നോ ചെയ്യലാണ് മാത്രമാണ് എന്റെ ജോലി എന്ന് പറഞ്ഞ കൂട്ടരെ, അവരിൽ ലഭിച്ച 10,000 രൂപ ഒറ്റ നിമിഷത്തിൽ വല്ല നഷ്ടപ്പെട്ടു. അതിന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം വീട്ടിൽ വല്ല കുട്ടി അപകടത്തിൽപ്പെട്ടു, അപ്പൊ തന്നെ അത് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരിക. കാര്യങ്ങളൊക്കെ അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളെല്ലാം. അള്ളാഹു തആല പറഞ്ഞില്ലേ, അള്ളാഹു അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന, يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما الله تعالى بريان ഏഴ് ആകാശങ്ങളെ അല്ലാഹു അല്ലദീ ഖലഖ സബ സമാവാത് ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ വമിനൽ അർളി മിസ്ലഹുന്ന ഭൂമിയിൽ ഏഴ് ഭൂമിയെ സൃഷ്ടിച്ചവൻ യതനസ്സലുൽ അംറു ബൈനഹുന്ന അവന്റെ നിയമങ്ങൾ അവന്റെ തീരുമാനങ്ങൾ അതിന്റെ ഇടയിൽ നടപ്പിലാകുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ ലിതഅലമു അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് മനസ്സിലാവാൻ وَأَنَّ اللَّهَ قَدْ أَحَاطَ بِكُلِّ شَيْءٍ عِلْمًا എല്ലാ കാര്യത്തിന്റെയും ഇൽമ് പൂർണ്ണമായും അല്ലാഹുണ്ടെന്ന് അറിയാൻ ഇത് നമുക്ക് മനസ്സിലാവണം. ഇതിന് വേണ്ടിയിട്ട് ഈ ആകാശവും ഭൂമി ഇതിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവരെ വന്നിട്ട് അല്ലാഹ് ഖാദിറാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ തൗഹീദിനെ ഉലമാക്കൽ രണ്ടായി തിരിച്ചിട്ടുണ്ട്. തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, അതായത് അതിന്റെ തെളിവാണ് ഈ ആയത്ത്, അറിയാനും ഹൃദയത്തിൽ ഉറക്കാനുമായിട്ടുള്ളത്. ഇതുറച്ചാൽ ഇപ്പുറത്ത് തൗഹീദുൽ ഇറാദത്തി വ ത്വലബ് ഇബാദത്ത്, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, തൗഹീദിന്റെ രണ്ട് ജാനിബ്, രണ്ട് അവസ്ഥകളാണിത്. ഈ ഇതിനെ തന്നെയാണ് പിന്നീട് മൂന്നാക്കിയിട്ട് അസ്മാഉ സിഫാത്തുർ റുബൂബിയത്തും ഈ ഒന്നാമത് പറഞ്ഞ തൗഹീദുൽ മഅരിഫത്തുൽ ഇസ്ബാത്തിൽ ഉൾപ്പെടുത്തി. ഇത് ഉലൂഹിയത്തും നമ്മൾ മൂന്നായിട്ടാണ് സാധാരണ പറയാറ്, ചില പണ്ഡിതന്മാർ രണ്ടായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ആ അള്ളാഹുവിന്റെ കഴിവിലുള്ള ബോധം ഏത് ചരിത്രങ്ങൾ എടുത്തോക്കി, വിശുദ്ധ ഖുർആനിൽ ഏത് ചരിത്രം വിശുദ്ധ ഖുർആനുകൾ എടുത്തോക്കി, അള്ളാഹു സുബ്ഹാന സൂറത്ത് യൂസുഫ് എടുത്തു നോക്കി, സൂറത്ത് മറിയ എടുത്തു നോക്കി, അതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം എടുത്തു നോക്കി, ഇതൊക്കെ അള്ളാഹ പറഞ്ഞു തരുന്നത് വമാ ഖദറുല്ലാഹ് ഹഖ്ഖ ഖദരി, അള്ളാന്റെ കണക്കാക്കാത്ത കണക്കാക്കേണ്ട പോലെ നമ്മൾ കണക്കാക്കിയിട്ടില്ല, അത് ബോധ്യപ്പെടുത്തി തരാനാണ്. നാം പറഞ്ഞല്ലോ ഈ ചെറിയ കച്ചവടത്തിന്റെ ഉദാഹരണം, വേണേ കുടുംബത്തിലാവട്ടെ നമ്മുടെ മക്കളിലാവട്ടെ, സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനെ അറുക്കുമ്പോ നമ്മളോട് ഇനി അള്ളാഹ മകനെ അറുക്കാനൊന്നും പറയില്ല, പക്ഷേ പെട്ടെന്നൊരു നമുക്ക് ഇഷ്ടപ്പെട്ട പ്രായത്തിൽ പെട്ടെന്ന് മകന്റെ മരണം സംഭവിക്കുമ്പോ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാണിച്ച ആ അള്ളാഹുവിലെ വിശ്വാസം ഉണ്ടല്ലോ, അൽഹംദുലില്ലാ പറയാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അതുണ്ടാക്കിയെടുക്കാൻ നമ്മൾ തയ്യാറാവണം. അത്രേ ഉണ്ടാവുള്ളൂ നമുക്ക് ഇനി അറക്കാൻ പറയാനുള്ള ഇതൊന്നുമില്ല. വഹിയത്ത് നമ്മൾ നബിയല്ല, വഹിയത്തൂല, പക്ഷെ അള്ളാഹിന്റെ തീരുമാനം നടപ്പിലാകും. അപ്പോ അൽഹംദുലില്ലാ, കാരണം അള്ളാഹുമായിട്ട് ആ കൽബ് തഅല്ലുഖ്, അള്ളാഹുമായിട്ട്. ബാക്കിയൊക്കെ ദുനിയാവിലുള്ളതൊക്കെ അള്ളാഹു റസൂലും കഴിഞ്ഞിട്ട് ഒരു വട്ടത്തിന്റെ അപ്പുറത്ത് കൽബിന്റെ അകത്തേക്ക് സ്ഥാനം ഉണ്ടാവരുത്. അള്ളി റസൂലിന്റെ അത്ര അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ സ്വന്തം കുട്ടിയാവട്ടെ, ഭാര്യയാവട്ടെ, ഉമ്മാനിപ്പാനാവട്ടെ, അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പാടില്ല. അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പാടില്ല. സ്നേഹം ഉണ്ടാവണം, ഹക്ക് ഉണ്ടാവണം, നന്മ ചെയ്യണം, ഒക്കെ ചെയ്യണം. എന്തിന്റെ അടിസ്ഥാനത്തിലാ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഒരു ബുദ്ധിമുട്ടായിട്ട് ആരും എടുക്കണ്ട, ഇതാണ് ദീന്, ഇതാണ് തൗഹീദിന്റെ തഹ്ഖീഖ്. പറ്റും, നമ്മള് പിന്നെ നമ്മള് കേൾക്കുന്ന പിന്നെ നമ്മള് ദീന് കേൾക്കുന്ന അവസ്ഥ, നമ്മളെ സാഹചര്യങ്ങൾ, നമുക്ക് കേൾക്കുന്ന പലതും ദുനിയാവിനോട് അഹുബുണ്ടാക്കി തരിക. ഒരു ദീനി സദസ് അല്ലെങ്കിൽ ദീനി ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽബിന് ദുനിയാവിനോടുള്ള ബന്ധം വിട്ടിട്ട് പരലോകത്തിലേക്കുള്ള ബന്ധം എടുപ്പിക്കണം. സഹോദരങ്ങളെ, വല്ലാഹി ഏത് നിമിഷവും മടങ്ങിപ്പോകേണ്ട, നാം ഓരോരുത്തരും നമ്മുടെ ഖബറിൽ ഒറ്റക്കാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റക്കാണ്, എല്ലാം ഒറ്റക്കാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ചെയ്താൽ അവൻ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നാം പറഞ്ഞത് മറിയം അലൈഹിസ്സലാം ഈ ചരിത്രത്തിൽ നിന്ന് ഓരോരുത്തരുടെയും തഖ്വയുടെയും ഈമാനിന്റെയും അളവനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ ഇത് കേൾക്കുന്ന എന്റെ സഹോദരിമാരോട് പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിൽ അപകടകരമായ രീതിയിലേക്ക് സ്ത്രീകൾ പോകുന്നുണ്ട്. നിങ്ങൾ മാതൃകയാക്കണം മറിയം അലൈഹിസ്സലാം, അള്ളാഹുമായി ബന്ധമുണ്ടാക്കണം, അള്ളാഹുമായി ബന്ധമുണ്ടാക്കി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ വരുമ്പോ ബാക്കിയുള്ളവർ എന്തായി എന്തായില്ല എന്നുള്ള നമുക്കൊരു തടസ്സാവൂല. ഇന്ന് കാലത്ത് വളർന്നു വരുന്ന സ്ത്രീകളുടെ ഇടയിൽ ഫെമിനിസം നിരീശ്വരവാദത്തിന്റെ അനിയത്തി എന്ന് പറയും ഞാനതിനെ. നിരീശ്വരവാദത്തിന്റെ അനിയത്തി, ഫെമിനിസം നിരീശ്വരവാദത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമിക് ഫെമിനിസം എന്നൊരു ലോകാടിസ്ഥാനത്ത് വളർന്നു തുടങ്ങിയിരിക്കുന്നു ഇസ്ലാമിനകത്തൊരു ഫെമിനിസം. സഹോദരങ്ങളെ, ഞാന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന മാതാപിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി നേടാനാവരുത്. അങ്ങനെ ആ മാനസികാവസ്ഥയിൽ വളർന്ന ആ സ്ത്രീകൾ ഭർത്താവിനനുസരിക്കാൻ പറ്റൂല. പുരുഷനേക്കാൾ മുകളിലോ പുരുഷനേക്കാൾ ഒപ്പമേ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. വിദ്യാഭ്യാസം കൊടുക്കാം, ചില വിദ്യാഭ്യാസങ്ങൾ വൈദ്യപരമായിട്ടുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കാം. പക്ഷേ അതെന്തിനാവണം? നിങ്ങൾക്ക് അറിവ് നേടാൻ എന്നുള്ള നിയത്തിലായിരിക്കണം. നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതലേ സ്ത്രീകളെ അള്ള വെച്ച നയമാണ് ഇവിടെ സ്ത്രീ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ സ്ഥാനമുണ്ട് എന്നുള്ളത്. അതിൽ പുരുഷന്മാരെ അഹങ്കരിക്കും വേണ്ട, സ്ത്രീകൾ താഴും വേണ്ട, അള്ള പറഞ്ഞു അത്രേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ചേ പറ്റുള്ളൂ. അതല്ലാതെ ഭർത്താവിന്റെ ഒരു പുരുഷന്റെ ആവശ്യമില്ലാതെ സ്വന്തം ഇപ്പോ ചോദിച്ച ഒരു കല്യാണം കഴിഞ്ഞ ഒരാളെന്ത് ചോദ്യം എന്താ? ഭാര്യ എന്താ ജോലി ചെയ്തെന്നുള്ളത്? ഇസ്ലാമിൽ എവിടെ കൂട്ടരെ ഭാര്യ ജോലി ചെയ്യണമെന്നുള്ള നിയമം? ഭാര്യ ജോലി ചെയ്യണമെന്നുള്ള നിയമമുണ്ടോ ഇസ്ലാമിൽ? ഇല്ല. ഭർത്താവിന് ലക്ഷങ്ങൾ ശമ്പളമുള്ള ഭാര്യമാര് വരെ 1000 രൂപക്കൊക്കെ ജോലിക്ക് പോണ്. അതെന്തൊരു കാര്യമായിട്ട് കാണാണ്. വലിയ അപകടമാണ് ഈ പോക്ക്. ഇതിന്റെയൊക്കെ അനന്തരഫലം വരും കാലങ്ങളിൽ നാം അനുഭവിക്കേണ്ടി വരും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം പറഞ്ഞത് സഹോദരിമാരോട് ഈ മറിയം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അതുപോലെ ഓരോ ചരിത്രങ്ങളും നിങ്ങൾ ചിന്തിക്കുകയും അള്ളാഹുവിന്റെ അടുക്കലുള്ള നിങ്ങളുടെ സ്ഥാനാലോചിക്കുകയും നിങ്ങൾ ആരൊക്കെ ഇല്ലെങ്കിലും നിങ്ങൾ ഒറ്റക്കായാലും ചില ഭാര്യമാർ വിധവകൾ ഉണ്ടാകും, ഭർത്താവ് മരിച്ചവരുണ്ടാകും, ഒറ്റക്കാവുന്നവരുണ്ടാകും. ഒരു പേടിയും പേടിക്കണ്ട. അള്ളൊപ്പണ്ടെങ്കിൽ ദുനിയാവിൽ മറ്റാരക്കെതിരായാലും നമ്മളെ ഒരാൾക്ക് ഒന്നും ഖാദിർ ആണ് പറ്റൂല. അള്ളാഹു തആല അത്ര ഖാദിറാണ്. സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. അള്ളാഹു തആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അത് അമലാക്കാൻ, ജീവിതത്തിൽ അത് ഓരോ സാഹചര്യങ്ങളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഈ പറഞ്ഞത്, ഈ ചരിത്രം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ സന്ദർഭങ്ങളിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരത്തിനായാലും മറ്റു പലതും വരും. അവിടെയൊക്കെ ആ രീതിയിൽ കൊണ്ടുവരാം. ഇനി നമ്മൾ പറഞ്ഞത് അവിടെ മറിയം അലൈഹി ഇസ്ലാമിന്റെ കുട്ടി ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. ഇവിടെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ, മറിയം അലൈഹി ഇസ്ലാമിന് ജനിച്ച കുട്ടിയുടെ വിഷയത്തിൽ മൂന്ന് അഭിപ്രായങ്ങൾ അവിടെ ഉടലെടുത്തു. ഒരു കൂട്ടർ പറഞ്ഞു മറിയം എവിടെയോ പോയി വ്യഭിചരിച്ചുണ്ടായ കുട്ടിയാണെന്ന്. وبكفرهم وقولهم على مريم بهتانا عظيما വലിയ ഒരു വലിയൊരു തെമ്മാടിത്തരം അവർ മറിയം അലൈഹി ഇസ്ലാമിന്റെ മേലെ പറഞ്ഞുണ്ടാക്കി. മറ്റൊരു കൂട്ടർ പറഞ്ഞു ഖാലു ഇത്തഖദ അല്ലാഹു വലദ, അള്ളാഹുക്ക് ഒരു കുട്ടി ഉണ്ടായിക്കണ് പറഞ്ഞു. ആളുകൾ അതിന് മനസ്സിലാക്കേണ്ടത് എന്താ? അള്ളാഹു തആലയുടെ ഒരു ഖുദ്റത്ത് കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താ? ആളുകൾ മനസ്സിലാക്കുന്നത് എന്താ? അവര് കുട്ടി ഉണ്ടായിക്കണത് പറഞ്ഞു. ഈ രണ്ടു കൂട്ടർ, ഒന്ന് ജൂതന്മാർ, ഒന്ന് നസാറാക്കൾ. എന്നാൽ മുഅ്മിനീങ്ങൾ പറഞ്ഞു എന്താണോ ഈസാ നബി അലൈഹി ഇസ്ലാം തൊട്ടിലെന്ന് പറഞ്ഞ് അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ്, മറിയം അലൈഹി ഇസ്ലാമിലേക്ക് അള്ളാഹു കൊടുത്ത റൂഹാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനവും വളർച്ചയും, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉയർച്ചയും നടന്നത്, അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഈസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്നതിന്റെയും, ആ കാരണം ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. മറ്റേമാര് എല്ലാരെയും ഉണ്ട്, പക്ഷെ ഈസാ നബി അലൈഹി ഇസ്ലാം മുഅ്മിനീങ്ങൾ അവരവും കാത്തിരിക്കുന്നതാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവും കാത്തു പ്രതീക്ഷിച്ച് ഒരു ഇമാമിന്റെ പിന്നിൽ ജമാഅത്തായി ഒരുമിച്ച് നിൽക്കുന്നത് ആഗ്രഹിച്ച് കൊതിച്ച് നിൽക്കുകയാണ് ആര്? മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിലുള്ള വിശ്വാസം പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമുണ്ട്. ചില ഹദീസുകൾ തന്നെ കാണാം, ഇൻഷാല്ലാ നമ്മൾ ഭാവിയിൽ ചർച്ച ചെയ്യാം. അപ്പൊ നാം പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറിയം അലൈഹി സലാം, മറിയം അലൈഹി സലാം, സഹോദരിമാരും സഹോദരന്മാരും മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമായിട്ട് അള്ള എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ഈമാനിന്റെ സാക്ഷാത്കാരം, ഈമാനിന്റെ പൂർണ്ണത. അതിനുവേണ്ടി പണിയെടുക്കും, അതിനുവേണ്ടി ശ്രമിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകും. നല്ല നിയ്യത്തും നല്ല ഇജ്തിഹാദും നന്നായി പരിശ്രമിച്ചാൽ അല്ലാഹു തആല തൗഫീഖ് നൽകും. ദുനിയാവിന്റെ ചതിയിലും വഞ്ചനയിലും നാം അകപ്പെട്ടു പോവാതിരിക്കട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിന്റെ പോക്ക് അത്രയധികം അപകടത്തിലേക്ക്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഇന്ന് കാലത്ത് ഞാനൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ എല്ലായിടത്തും മുസ്ലിം സ്ത്രീകൾ എന്ന പേരുള്ള ആളുകളുടെ ചിത്രങ്ങളാണ്. ഏത് സ്ഥാനത്ത്? ഭരണാധികാരികളുടെ സ്ഥാനത്ത്. പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോടുള്ള ബസ്സുകളിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അധികവും എന്താണ് അവസ്ഥ? ദുനിയാവിന്റെ പോക്ക് എന്താ? ഇനി വരും കാലത്ത് എന്തായിരിക്കും? വരും കാലത്ത് സ്ത്രീകളുടെ നഗ്നത കാണിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളായിരിക്കും. അത് കഴിഞ്ഞ് പുരുഷന്മാരോടൊപ്പം പിണ ചേരുന്ന പോസ്റ്ററുകളായിരിക്കും. ഷെയ്ത്താൻ ദീർഘകാലത്തെ പ്ലാനിംഗ് ആയിരിക്കും. 300 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഷിർക്കിലെത്തിക്കാൻ വേണ്ടി 3-4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിയെടുത്ത ആളാണ് ഷെയ്ത്താൻ. ആദനബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളില് 3-4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഷെയ്ത്താൻ ഷിർക്കിക്ക് എത്തിച്ച്. പക്ഷെ പണി എന്ന് തുടങ്ങി 400 വർഷം മുമ്പ് തുടങ്ങി. ഇന്ന് തുടങ്ങുന്നതിന്റെ വരും ഫലം വളരെ ഗൗരവമായിരിക്കും. ഇത് കണ്ടു വളരുന്ന നമ്മുടെ മക്കൾക്ക് അതിനോടുള്ള ഒരു എതിർപ്പ്, ഒരു കാര്യം സ്ഥിരം കണ്ടു കഴിഞ്ഞാൽ അതിനോടുള്ള വിദ്വേഷം മനസ്സിൽ പോവും, ഒരു വെറുപ്പ് ഇതൊക്കെ പോവും. അത് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അള്ളാഹു തആല
കത്തുരക്ഷിക്ക് മാറിട്ട് ഇവിടെ പരിഹാരം യഥാർത്ഥ ഈമാനിന്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ, ബാത്തിലിന്റെ ഏറ്റവും താഴെക്കിടയിലേക്ക് നമ്മൾ വലിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ നാം ശ്രമിച്ചാൽ ഒരു നല്ല രീതിയിലെങ്കിലും നമുക്ക് എത്താൻ പറ്റും.
അള്ളാഹു തആല നമ്മളെ ഈമാനിന്റെ ഉന്നതമായ അവസ്ഥയിലെത്തിച്ച് അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ ദുനിയാവിൽ സാധിച്ച് നാളെ പരലോകത്തിൽ അള്ളാഹുവിനെ കണ്ണിറയെ കാണുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബ് ഇലൈക്. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.